Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഇന്ന് ഏറെ സവിശേഷമായ ചിന്താമലരുകളാണ് നാം ശ്രവിക്കുന്നത്. പാപ്പ സംസാരിച്ചാൽ ലോകം ശ്രവിക്കും എന്ന ചിന്താമലരുകൾ പങ്കുവയ്ക്കുന്നത് മാധ്യമ വിദഗ്ധനും നിയമ പണ്ഡിതനും മുൻ ലോകസഭാംഗവുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ്. ക്രിസ്തുമസ് നാളിൽ പാപ്പ ഫ്രാൻസിസ് റോമ നഗരത്തിനും ലോകത്തിനും നൽകിയ ഊർബി എത് ഓർബി എന്ന സന്ദേശത്തെ ആധാരമാക്കിയുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ ചിന്തകൾക്ക് നമുക്ക് കാതോർക്കാം.
വത്തിക്കാൻ റേഡിയോയുടെ ലോകമെങ്ങുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ശുഭാശംസകൾ നേരുന്നു. വത്തിക്കാൻ സംസാരിക്കുമ്പോൾ ലോകം കേൾക്കുന്നു. ശീതയുദ്ധകാലത്ത് മറ്റൊരു ശബ്ദം ഇല്ലാതിരുന്നപ്പോഴും മാർപ്പാപ്പയുടെ ശബ്ദം വ്യത്യസ്തമായിരുന്നു. മാർപ്പാപ്പയ്ക്ക് എത്ര പട്ടാളമുണ്ടെന്ന നെപ്പോളിയന്റെ ചോദ്യം ആരും അത്ര കാര്യമാക്കിയിട്ടില്ല. പടയണികൾ ഫ്രാൻസിലെ ചക്രവർത്തിമാരെ സഹായിച്ചില്ല. നെപ്പോളിയൻ ചരിത്രമായപ്പോൾ വത്തിക്കാൻ ചരിത്രം സൃഷ്ടിക്കുന്നു. ധാർമ്മികതയുടെ ശക്തിയാണ് വത്തിക്കാനിൽ മാർപ്പാപ്പയുടേത്. മാർപ്പാപ്പ സംസാരിക്കുമ്പോൾ ലോകം കേൾക്കുന്നത് ധാർമ്മികതയുടെ ശബ്ദം ലോകത്തിന് ആവശ്യമുള്ളതുകൊണ്ടാണ്. ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദമാണത്. ഫ്രാൻസിസ് പാപ്പ വ്യത്യസ്തനായ പാപ്പയാണ്. പല രീതിയിലും അധികാരത്തിന്റെ ഭാഷയിൽ അല്ല അദ്ദേഹം സംസാരിക്കുന്നത്. ധാർമ്മികതയുടെ ശബ്ദം എന്നുപോലും അദ്ദേഹത്തിന്റെ സംസാരത്തെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. സ്നേഹത്തിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സ്നേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരം. അസീസിയിലെ ഫ്രാൻസിസ് സംസാരിച്ചപ്പോൾ മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയും പ്രതികരിച്ചു. വത്തിക്കാനിലെ ഫ്രാൻസിസ് സംസാരിക്കുന്നത് വിശ്വാസികളോട് മാത്രമല്ല, വിശ്വസിക്കാത്തവർക്കും ആ വാക്കുകൾ വിശ്വാസ പ്രമാണമായി മാറുന്നു. ലോകത്തിനും നഗരത്തിനും എന്ന ഫ്രാൻസിസ് പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം ഒന്നാം പേജിൽ സചിത്രം പ്രാധാന്യത്തോടെ നൽകിയത് ദേശാഭിമാനിയാണ്. ദൈവത്തിന്റെ പേരിൽ ഉള്ള കലാപം അവസാനിപ്പിക്കണം എന്ന മാർപ്പാപ്പയുടെ ആഹ്വാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ ദൈവനിഷേധികൾക്കോ ആഹ്ലാദിക്കാനായി ഒന്നുമില്ല. പക്ഷേ സ്നേഹത്തിന്റെ വാക്കുകളിൽ ആകൃഷ്ടരാകാതിരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ വാക്കുകൾ അവർ കേൾക്കുന്നു. ഇടയന്റെ ശബ്ദം തൊഴുത്തിന് പുറത്തുള്ളവരും കേൾക്കുന്നുണ്ട്. ബത്ലഹേമിലെ പിറവി ദൈവശാസ്ത്രപരമായ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. സൈദ്ധാന്തികമായ സിസേറിയൻ സെക്ഷനുകൾ ആവശ്യമുള്ള വിഷയമാണത്. അത് ദൈവശാസ്ത്രത്തിലെ ഡോക്ടർമാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മാർപ്പാപ്പ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രം പറഞ്ഞു. യേശു എന്ന വിമോചകനെക്കുറിച്ചാണ് വിമോചനത്തിന്റെ അർത്ഥവും ശാസ്ത്രവും ചരിത്രവും അറിയാവുന്ന പാപ്പ സംസാരിച്ചത്. വിമോചനം ആഗ്രഹിക്കുന്നവർ വിമോചകനെ തിരിച്ചറിയും. ആടുകൾ ഇടയനെ അറിയുന്നത് പോലെയാണത്. ബേത്ലഹേമിലെ തണുത്ത രാത്രിയിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഷയിൽ ചൂടുള്ള വാർത്തയായിരുന്നു വിമോചകന്റെ ജനനം. റേഡിയോയും ടെലിവിഷനും കണ്ടുപിടിക്കപ്പെട്ടത് 1900 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. പക്ഷേ അന്ന് ആ വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ടു. ഉറങ്ങാതെ ജാഗ്രതയോടെ ഇരുന്ന സാധാരണക്കാരാണ് ആ വാർത്ത ആദ്യം അറിഞ്ഞത്. ഹെറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല. ജ്ഞാനികൾക്കാകട്ടെ സൂചന മാത്രമാണ് ലഭിച്ചത്. കേട്ടതും നേരിട്ട് കണ്ടതും സാധാരണക്കാരായിരുന്നു. അവരാണ് മറ്റുള്ളവരെ ആ സദ്വാർത്ത അറിയിച്ചത്. ബൈബിളിന്റെ ഈ രീതിയിലുള്ള സെക്യുലർ വ്യാഖ്യാനം അനന്തമായ സാധ്യതകൾ നിറഞ്ഞതാണ്. ഞാൻ പലപ്പോഴും അത് ചെയ്യാറുണ്ട്. ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പിറവിയുടെ അധ്യായത്തിലുണ്ട്. പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ദമ്പതികൾ ബത്ലഹേമിൽ എത്തിയത്. പ്രസവം ആസന്നമായിരുന്നെങ്കിലും അവർ കർത്തവ്യം ഒഴിവാക്കിയില്ല. അറിയുന്നതിനുള്ള ജനങ്ങളുടെ അവകാശമാണ് കർത്താവിൻ്റെ ദൂതൻ നിറവേറ്റിയത്. അറിയേണ്ടതില്ലാത്തവരിൽ നിന്ന് അത് മറച്ചുവെക്കപ്പെട്ടു. അത് പൊതു താൽപ്പര്യത്തിന് അനുസൃതമായിരുന്നു. അന്വേഷിച്ചവർ അത് കണ്ടെത്തി. ദൈവദൂതരെ പോലെയായിരിക്കണം മാധ്യമപ്രവർത്തകർ എന്ന മാധ്യമ പാഠവും പിറവിയുടെ വിവരണത്തിലുണ്ട്. അവർ സത്യം പറയുന്നവരും സത്യം അറിയിക്കുന്നവരും ആകണം. ഇപ്രകാരം സമകാലികമായി വേദപുസ്തകത്തെ വായിച്ചെടുക്കുന്നതിൽ അപാകതയില്ല എന്ന നിലപാടും മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശത്തിലുണ്ട്. പെഷാവറിനെ ഓർക്കാതെ സ്നേഹമുള്ള പിതാവിന് ക്രിസ്മസ് സന്ദേശം നൽകാനാവില്ല. പെഷാവറിലെ കരച്ചിലും മുറവിളിയുമാണ് അന്ന് റാമായിൽ നാം കേട്ടത്. ബത്ലഹേമിലെ കുട്ടികൾ വധിക്കപ്പെട്ടത് അവരുടെ തെറ്റുകൊണ്ടായിരുന്നില്ല. അധികാരത്തിൻ്റെ കുരുതിയിൽ ബലിയാകുന്നവർ നിരവധി. സന്താനങ്ങളെ ഓർത്ത് കരയുന്ന അമ്മമാരെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. അതുകൊണ്ട് വത്തിക്കാൻ ചത്തുരത്തിൽ ഹൃദയഹാരിയായ ക്രിസ്മസ് സന്ദേശം നൽകിയ പാപ്പ പെഷാവറിലെ കരച്ചിൽ കേട്ടു, ഗാസയിലെ വിലാപം കേട്ടു, ഇറാഖിനെയും സിറിയയെയും ഓർത്തു, അഭയാർത്ഥികളെ ഓർത്തു, രോഗികളെ ഓർത്തു, വിശക്കുന്നവരെ ഓർത്തു. നിന്ദിതരെയും പീഡിതരെയും ഓർമ്മിക്കുന്നതിനുള്ള സമയമാണ് ക്രിസ്മസ്. അവഗണിക്കപ്പെടുന്നവരെയും അഭയാർത്ഥികളെയും ഓർമ്മിക്കുന്നതിനുള്ള സമയമാണ് ക്രിസ്മസ്. പാവങ്ങളെയും രോഗികളെയും ഓർമ്മിക്കുന്നതിനുള്ള സമയമാണ് ക്രിസ്മസ്. മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം ലോകത്തിന് മുഴുവൻ സ്വീകാര്യമായത് ഈ ഓർമ്മകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഹൃദയത്തിൻ്റെ ഭാഷ സാർവത്രികമാണ്. ബാബേലിൽ ഭാഷകൾ ഭിന്നിപ്പിന് കാരണമായി. ജെറുസലേമിലെ പെന്തക്കുസ്തയിൽ സമസ്ത ഭാഷകളും സംശ്ലേഷിതമായി. അത് ഹൃദയത്തിൻ്റെ ഭാഷയായി. ആ ഭാഷയിലാണ് വത്തിക്കാൻ ചത്തുരത്തിലെ പതിനായിരങ്ങളോട് മാർപ്പാപ്പ സംസാരിച്ചത്. അതുകൊണ്ടാണ് അത് ആ നഗരത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമായി മാറിയത്. ക്രിസ്മസിൻ്റെ സന്ദേശം ഭാഷകൾക്കതീതമാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആശംസ കേട്ടാൽ ആരുടെ മനസ്സും ആർദ്രമാകും. ആർദ്രതയാണ് ക്രിസ്മസിൻ്റെ ആഹ്ലാദം. വിശുദ്ധമായ രാത്രിയുടെ നിശബ്ദതയിൽ തോക്കുകൾ നിശബ്ദമാകും. അങ്ങനെയൊരു അനുഭവം ഒന്നാം ലോകമഹായുദ്ധത്തിലെ ഒന്നാമത്തെ ക്രിസ്മസ് രാത്രിയിൽ ഉണ്ടായി. ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും സൈനികർ മുഖാമുഖം നിൽക്കുന്ന യൂറോപ്യൻ സമരമുഖത്താണ് ആ അത്ഭുതം സംഭവിച്ചത്. ജർമ്മൻ ക്യാമ്പിൽ നിന്ന് ഉയർന്ന ക്രിസ്മസ് ഗാനത്തിൻ്റെ സാന്ദ്രത ബ്രിട്ടീഷ് പീരങ്കികളുടെ മേൽ സമാധാനത്തിൻ്റെ പട്ടുപുതപ്പിച്ചു. അതിർത്തിയിലെ അടയാളങ്ങൾ അപ്രത്യക്ഷമായി. ജർമ്മനും ഇംഗ്ലീഷും ചേർന്ന മനോഹരമായ പന്തക്കുസ്ത അനുഭവം. ക്രിസ്മസിൻ്റെ സമാധാനം യുദ്ധത്തിന് അപ്രഖ്യാപിതമായ അവധി പ്രഖ്യാപിച്ചു. അതായിരുന്നു 1914 ചരിത്രപ്രസിദ്ധമായി തീർന്ന ക്രിസ്മസ് യുദ്ധവിരാമം. വിയറ്റ്നാം യുദ്ധം മൂർധന്യത്തിൽ നിൽക്കുമ്പോഴും ക്രിസ്മസിന് അവധിയുണ്ടായിരുന്നു. ഇന്ന് കാലം മാറി. പവിത്രമായ ബലിപ്പെരുന്നാളിന് പോലും ആയുധം താഴെവയ്ക്കാൻ ഇറാഖിലെയും സിറിയയിലെയും ശിരഛേദകർക്ക് കഴിഞ്ഞില്ല. അത് വിദ്വേഷത്തിൻ്റെ കൊടുമുടിയിൽ അവർ നടത്തുന്ന ബലി. അവരെ പിന്തിരിപ്പിക്കാൻ ആകാശത്ത് കർത്താവിൻ്റെ ദൂതനുണ്ട്. പക്ഷേ അവരത് കേൾക്കുന്നില്ല. വാന മേഘങ്ങളിൽ നിന്നുള്ള സമാധാനത്തിൻ്റെ ശബ്ദമാണ് വത്തിക്കാനിൽ കേട്ടത്. അവിടെ നിന്നല്ലാതെ എവിടെ നിന്നും മറ്റൊരു ശബ്ദം കേൾക്കുന്നില്ല. വത്തിക്കാൻ റേഡിയോയുടെ ലോകമെങ്ങുമുള്ള മലയാളി ശ്രോതാക്കൾക്ക് ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ശുഭാശംസകൾ നേരുന്നു. Thank you.
പാപ്പ ഫ്രാൻസിസിന്റെ ഊർബി എത് ഓർബി സന്ദേശത്തിന്റെ അതിമനോഹരവും തനിമയാർന്നതുമായ വ്യാഖ്യാനങ്ങളാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൽ നിന്നും നാം ശ്രവിച്ചത്. തീർച്ചയായും വിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസമില്ലാത്തവർക്കുമായി പാപ്പ പങ്കുവയ്ക്കുന്നതാണ് ഈ സന്ദേശമെന്നും ദൈവത്തിന്റെ പേരിലുള്ള കലാപം അവസാനിപ്പിക്കണമെന്നതുമാണ് പാപ്പയുടെ സന്ദേശത്തിന്റെ പൊരുൾ എന്നുമുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ ചിന്തകൾ വളരെ സൂക്ഷ്മമാണ്, തനിമയാർന്നതാണ്. അതുപോലെ തന്നെ പാപ്പ ഫ്രാൻസിസിന്റെ മാനുഷികവും ദൈവശാസ്ത്രപരവുമായ ക്രിസ്മസ് സന്ദേശത്തിന് ജനാധിപത്യപരമായ വ്യാഖ്യാനം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമാണ്. പാകിസ്ഥാനിലെ പേഷവാറിലെ കുടുംബങ്ങളുടെ വിലാപവും ഇറാഖിലെയും സിറിയയിലെയും ജനങ്ങളുടെ കരച്ചിലും ആഫ്രിക്കയുടെ രോദനവും ഗാസായിലെ നിലവിളിയും ബദ്ലഹേമിലെ റാമ എന്ന സ്ഥലത്തെ വിലാപത്തോട് തുലനം ചെയ്യാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന് സാധിച്ചുവെന്നത് അദ്ദേഹത്തിന്റെ ചിന്താധാരയുടെ ശക്തിയാണ്. ലോകത്തോടും ലോക ജനതയോടുമുള്ള പാപ്പ ഫ്രാൻസിസിന്റെ സ്നേഹസ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, ഈ ക്രിസ്തുമസ് ദുഃഖിതരുടെയും പീഡിതരുടെയും പാവങ്ങളുടെയും പരിത്യക്തരുടെയും തിരുനാളാണെന്ന്. അവസാനമായി, ഈ ക്രിസ്തുമസിൽ പാപ്പ ഫ്രാൻസിസ് ലക്ഷ്യം വഹിക്കുന്നത് സമാധാനമാണ്, വിശ്വസമാധാനമാണെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ സമാധാന സന്ദേശം മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒരുപോലെ പങ്കുവച്ചതുപോലെ ഇതാ ഇന്ന് മറ്റൊരു ഫ്രാൻസിസ് വിശ്വശാന്തിയുടെ സന്ദേശം വിശ്വാസികളോടും അവിശ്വാസികളോടും ഒരുപോലെ പങ്കുവയ്ക്കുന്നു. ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും അതിർവരമ്പുകൾ കടന്ന് ഇതാ പാപ്പ ഫ്രാൻസിസിന്റെ സന്ദേശം, ആർദ്രമായ സ്നേഹ സന്ദേശം ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും എത്തിച്ചേരുന്നുവെന്ന് സെബാസ്റ്റ്യൻ പോൾ സമർത്ഥിക്കുന്നു. അങ്ങകലെ ഇന്ത്യയിൽ, കേരളത്തിൽ, കൊച്ചിയിൽ പാപ്പ ഫ്രാൻസിസിന്റെ ചിന്തകൾ കേൾക്കുകയും അത് ഇങ്ങനെ ജനകീയമായി തന്മയീഭാവത്തോടെ വ്യാഖ്യാനിക്കുവാൻ ഭാഷാസ്വാധീനവും തനിമയാർന്ന ചിന്താധാരകളുമുള്ള വ്യക്തിയുണ്ട് എന്നതിൽ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളുടെ പേരിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ പാപ്പ സംസാരിച്ച ലോകം ശ്രവിക്കും എന്ന ചിന്താമലരികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു.
രക്ഷകനേഷു ഭൂജാതനായ ബേദലഹേമിലെ പുൽക്കൂടതിൽ, രക്ഷകനേഷു ഭൂജാതനായ ബേദലഹേമിലെ പുൽക്കൂടതിൽ സന്ദേശമേ, സ്വർഗീയ ദൂതന്റെ സന്ദേശമേ, സുവിശേഷമേ.
ഈ ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണനും സംഘവുമാണ്. ജെറി അമൽദേവിന്റെ തനിമയാർന്ന തദ്ദേശവത്കൃത ക്രിസ്തുമസ് ഈണമാണിത്. ഈ ഗാനത്തിന്റെ വരികൾ ജോർജ് ജോസഫ് ചെന്നായി രചിച്ചതാണ്.
വാനവസേന തൻ മധുര സംഗീതം ഈ ശുഭരാത്രിയിൽ ഉയരുകയായി. വാനവസേന തൻ മധുര സംഗീതം ഈ ശുഭരാത്രിയിൽ ഉയരുകയായി. ആനവരാഗത്തിൻ അനുഭൂതികളിൽ ആനവരാഗത്തിൻ അനുഭൂതികളിൽ ഉന്മാദരായി മാലോകരാകെ ഇടയഗണം പരവശരായി ഉണർന്നുടൻ ശ്രവിച്ചതാം സന്ദേശമേ സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ. ഗമപഗ ഗരിസരി ഗമനിദ ദദനി സഗാഗരി സനി സരീരി സാനി ദനി സസനി സസനി ദപനി നിദനി നിദ പമ ഗമ ദനി സരി ഗമ മ മ ഗ ഗ ഗരി രി രി സാ രി സാ രി സാ. അത്യുന്നതങ്ങളിൽ ദേവനു മഹിമ സ്തുതിയതു പാടി മാലാഘനീരകൾ. അത്യുന്നതങ്ങളിൽ ദേവനു മഹിമ സ്തുതിയതു പാടി മാലാഘനീരകൾ. മന്നിതിൽ ശാന്തിയും മനുജരിൽ പ്രീതിയും മന്നിതിൽ ശാന്തിയും മനുജരിൽ പ്രീതിയും ദൈവപ്രസാദവും കളിയാടുമിനിയും. ഒരു നരനായി പരസുതനി മഹിതലെ പിറന്നതിൻ സന്ദേശമേ സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ. രക്ഷകനേശു ഭൂജാതനായി ബേദലഹേമിലെ പുൽക്കൂടതിൽ രക്ഷകനേശു ഭൂജാതനായി ബേദലഹേമിലെ പുൽക്കൂടതിൽ സകലർക്കും സന്തോഷം ഉളവാകുമീ സന്ദേശമേ സന്ദേശമേ സ്വർഗീയ ദൂതന്റെ സന്ദേശമേ സുവിശേഷമേ സന്ദേശമേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പങ്കുവച്ച പാപ്പ ഫ്രാൻസിസിന്റെ ഊർബി എത് ഓർബി സന്ദേശത്തിന്റെ വ്യാഖ്യാനമാണ്. ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. തുടർന്ന് ഇംഗ്ലീഷിൽ ഏവർക്കും നന്ദി നമസ്കാരം. ഒരിക്കൽ കൂടെ ക്രിസ്തുമസ് നാളിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ.